ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைவம் டாட் ஆர்க், நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
ஜாகிரத்தில் காலதேச நியமங்களுக்கு அனுசரிச்சு உள்ள சங்கல்பங்கள், സ്വപ്നത്തിൽ അത് ഫലവത്താവുമ്പോൾ അവിടെ ജാഗ്രതത്തിലെ കാലദേശ നിയമങ്ങൾ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് സ്വപ്നത്തിൽ അവ്യവസ്ഥ വരുന്നത്, വ്യവസ്ഥകളില്ലാതെ വരുന്നത്. അതുകൊണ്ട് ജാഗ്രത വാസനകളെ സംസ്കരിച്ചു കഴിഞ്ഞാൽ, ജാഗ്രതത്തിലെ ഇച്ഛകളെ നിയന്ത്രിക്കാനും വാസനകളെ സംസ്കരിക്കാനും കഴിഞ്ഞാൽ തദനുസാരിയായ സ്വപ്നമായിരിക്കും ഗുരുവിന് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ജാഗ്രതത്തിൽ ഒരാൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ സങ്കല്പം ജാഗ്രതത്തിൽ ഒരിക്കലും അയാൾക്ക് നേടാൻ കഴിയാത്തതാണെങ്കിലും അത് ഏതെങ്കിലും രൂപത്തിൽ, അവ്യവസ്ഥിതമായ രൂപത്തിൽ ആ ജീവന് സ്വപ്നത്തിൽ അത് അനുഭവിക്കേണ്ടി വരും. അതിനുവേണ്ടി ജീവൻ തന്നെ സ്വയം കാലദേശങ്ങളെയും വസ്തുക്കളെയും എല്ലാം അവിടെ നിർമ്മിമാണ് സൃഷ്ടിക്കുന്നവനായിരിക്കുന്നു. അതുകൊണ്ട് അവിടെ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു. ജാഗ്രതത്തിൽ ഈശ്വരസൃഷ്ടമായ ജഗത്തിനെ ജീവൻ അവന്റെ സങ്കല്പം കൊണ്ട് അനുഭവിക്കുന്നു, ജീവസങ്കല്പത്തിലൂടെ അനുഭവിക്കുന്നു എന്നുള്ളതാണ് പൊതുവായ നിയമം. ഈശ്വരസൃഷ്ടമായ പ്രപഞ്ചത്തിൽ ജീവന് സ്വാതന്ത്ര്യമില്ല. സങ്കല്പിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ടെങ്കിലും അവന്റെ സങ്കല്പങ്ങൾ മായാധീനങ്ങളായിപ്പോകും. അതുകൊണ്ട് അതിനും അവന് പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലും ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. സൃഷ്ടി ഈശ്വര സൃഷ്ടമാണ്, അവന് ജീവന് മാറ്റിമറിക്കാനും കഴിയുന്നില്ല. മാറ്റിമറിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ വസ്തു സ്വഭാവത്തെ അവന് മാറ്റാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അത് ഈശ്വര സൃഷ്ടമായതുകൊണ്ട്. ഇത് സാമാന്യ വ്യവഹാരത്തിന്റെ നിയമമാണ്. പക്ഷേ ജീവൻ തന്നെ സൃഷ്ടി കർത്തൃത്വം ഏറ്റെടുക്കുന്ന സ്വപ്നത്തിൽ, അവിടെ ഈ നിയമം ബാധകമല്ല. സ്വപ്നത്തിനവൻ ഈശ്വരനെ സൃഷ്ടിക്കും, ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചത്തെ സൃഷ്ടിക്കും. ആ പ്രപഞ്ചത്തിൽ അവന്റെ എല്ലാ ഭോക്തൃ ഭോഗ്യ ഭോഗഭാവങ്ങളെയും സൃഷ്ടിക്കും, സർവത്തെ അവൻ സൃഷ്ടിക്കും. അതുകൊണ്ട് അവിടെ ജീവൻ സ്വതന്ത്രനാണ്, അവൻ തന്നെ കാലദേശങ്ങളെല്ലാം സൃഷ്ടിക്കും. അപ്പൊ ഇവിടത്തെ ജാഗ്രതത്തിൽ പ്രതിനിമിഷം അവൻ സങ്കല്പത്തിലൂടെ സൃഷ്ടിക്കുന്ന ഈ കർമ്മങ്ങളെല്ലാം സ്വപ്നത്തിനവൻ പൂർത്തീകരിക്കുന്നു. ഇപ്പൊ രണ്ട് ജോലികളാണ്: ജാഗ്രതത്തിലെ ജീവന്റെ നിരന്തരമായ പരിശ്രമം, അതിന് എത്രയോ അധികം പരിശ്രമം അവൻ സ്വപ്നത്തിൽ ചെയ്യും. അവനെ തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കേണ്ടി വരുന്നു, അനുഭവിക്കേണ്ടി വരുന്നു. അവൻ തന്നെ ഭോക്താവാകുന്നു, ഭോഗ്യമാകുന്നു, ഭോഗമായിത്തീരുന്നു. രണ്ടു തരത്തിലുള്ള ജോലിയാണ്. ഈ രണ്ട് തരത്തിലുള്ള ജോലിയും ചെയ്യുന്ന ജീവന് വിശ്രമം, ഈ കഠിനമായ പ്രവൃത്തിയിൽ നിന്ന്, നിരന്തരമായ പ്രവൃത്തിയിൽ നിന്നുള്ള വിശ്രമം, അതാണ് സുഷുപ്തി എന്ന് പറയുന്നത്. പക്ഷെ സുഷുപ്തി അവന് ക്ഷണമേ കിട്ടുന്നുള്ളൂ, പൂർണ്ണമായ വിശ്രമമാണത്. പക്ഷെ അവിടെയും അവന് പറ്റുന്നതാണ് സുപ്തേഷു ജാഗ്രതി എന്ന് പറഞ്ഞു. ഉറങ്ങിയാൽ അവന് ഉറങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, കാരണം ഈ ജാഗ്രതത്തിന് അനന്ത സംസ്കാരങ്ങൾ അവശേഷിക്കുന്നുണ്ട്, ഫലം കൊടുക്കാതെ. അതിന് ഫലം കൊടുക്കുന്നതിന് വേണ്ടി സ്വപ്നം വേണം. പൊതുവെ കർമ്മവും ഫലവും എന്ന് പറയുന്നതല്ല, ജാഗ്രതത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ചാണ്. എന്തുകൊണ്ട്? ജാഗ്രതത്തിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്, കാലദേശ നിയമങ്ങൾ എന്ന് പറയുന്നത്, ഈശ്വരസൃഷ്ടമായ പ്രപഞ്ചത്തിന്റെ നിയമങ്ങളാണ് അതിന്റെ നിയമങ്ങൾ. ഈ നിയമങ്ങൾക്ക് വിധേയമായി ഒരുവൻ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, ഈ നിയമങ്ങളെ അംഗീകരിച്ചു ഒരാൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അയാൾക്ക് ഈ ജാഗ്രത നിയമങ്ങൾക്കനുസരിച്ചുള്ള കർമ്മഫലങ്ങൾ ജാഗ്രതയിൽ തന്നെ അനുഭവിക്കാം. അങ്ങനെ പറയുന്നു. അതായത് ഒരു സങ്കല്പത്തിലൂടെ ഒരാൾ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്, അയാൾക്ക് ജാഗ്രതത്തിൽ അനുഭവിക്കാൻ പറ്റത്തില്ല. മറിച്ച് അയാൾ വേദം നിർദ്ദേശിച്ചിരിക്കുന്നു, സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാം, അതിന്റെ നിയമങ്ങളുണ്ട്, യാഗം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അതൊക്കെ അനുസരിച്ച് അയാൾ യാഗം ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ആ പറഞ്ഞ രീതി അനുസരിച്ച് കർമ്മഫലത്തെ അനുഭവിക്കാം. ജാഗ്രത അല്ലെങ്കിൽ മറ്റൊരു ലോകത്തിൽ അയാൾക്ക് ആ കർമ്മഫലത്തെ അനുഭവിക്കാൻ കഴിയും. എന്തുകൊണ്ട്? അവിടെ അയാളുടെ കർമ്മങ്ങളും ചിന്തകളെല്ലാം ശാസ്ത്രീയമാണ്. പക്ഷെ അയാൾ അത്തരം ശാസ്ത്രീയമായ മാർഗങ്ങളെ സ്വീകരിക്കാതെ കേവല സങ്കല്പത്തിലൂടെ തന്നെ സ്വർഗത്തിൽ പോകാനും മറ്റും ആഗ്രഹിക്കുമ്പോഴാണ് ആ സ്വർഗമായ അത് സ്വപ്നത്തിൽ സൃഷ്ടിച്ച് അനുഭവിക്കേണ്ടി വരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രതത്തിലെ ആഗ്രഹങ്ങൾ, അതിൽ സൃഷ്ടിക്കുന്ന വാസനകൾ, ആ വാസനകളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ജീവൻ സൃഷ്ടിക്കുന്ന ലോകമാണ് സ്വപ്ന ലോകം. ആ ജാഗ്രതും സ്വപ്നവും ഈ രണ്ടു ലോകങ്ങളിൽ നിന്നും ജീവന് മോചനം, മോക്ഷം സഹജമായി തന്നെ കിട്ടുന്ന അവസ്ഥയാണ് സുഷുപ്തി. സുഷുപ്തി എന്ന് പറയുന്നത് സഹജമായ മുക്തിയാണ് ജീവന്റെ. അത് ഉപനിഷത്തിൽ പല ഭാഗങ്ങളും പറയുന്നുണ്ട്. പക്ഷെ അവനതിൽ തുടരാൻ കഴിയുന്നില്ല. അവിടെ ആ ജീവൻ ജീവഭാവത്തെ തന്നെ വിടുന്നു എന്ന് പറയുന്നു. ജീവഭാവത്തെ തന്നെ പൂർണ്ണമായി ഉപേക്ഷിച്ച് സ്വപ്നത്തിനും ജാഗ്രതത്തിനും അവന് കഴിയാത്ത ആ ജീവഭാവത്യാഗം അത് സുഷുപ്തിയിൽ അവന് സഹജമായി സൃഷ്ടിക്കുന്നു. അവൻ ആ പരമാത്മാവിനോട് ഏകീഭവിച്ച് അവിടെ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ എന്തുകൊണ്ടോ എന്നേ പറയാൻ പറ്റും, അല്ലെങ്കിൽ മായ കൊണ്ട് എന്ന് പറയും. അവൻ വീണ്ടും ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും വരുന്നു. ഇവിടെ വീണ്ടും ജാഗ്രതത്തിൽ ഈ ഈശ്വരസൃഷ്ടമായ പ്രപഞ്ചത്തിൽ അവൻ ഇച്ഛിക്കുന്നു, അറിയുന്നു, ഇച്ഛിക്കുന്നു, പ്രവർത്തിക്കുന്നു. അതിനനുസരിച്ച് സ്വപ്നത്തിന് വീണ്ടും ഇതെല്ലാം ആവർത്തിക്കുന്നു. ഇതെല്ലാം ആ സുഷുപ്തിയിൽ പരമാത്മാവിനോട് ഏകീഭവിച്ചിരുന്ന ആ ജീവനെ ആശ്രയിച്ചാണ് ഇതെല്ലാം നടക്കുന്നതാണ്. തസ്മിൻ ലോകാശ്രിത സർവി എന്ന് പറഞ്ഞു. സർവലോകങ്ങളും ഈ ജാഗ്രതത്തിലെ ലോകങ്ങളും സ്വപ്നത്തിലെ ലോകങ്ങളും ഈ ലോകങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു? അതിനെ ആശ്രയിച്ചിരിക്കുന്നു, ആ സ്വപ്നനെ ആശ്രയിച്ചിരിക്കുന്നു. തത് നാത്യേതികസ്ഥന, അതിനപ്പുറം പോകാൻ പറ്റുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ജാഗ്രതയിൽ നിന്ന് സ്വപ്നത്തിലേക്ക് പോകാം, ജീവൻ അവന് തിരിച്ച് ജാഗ്രതയിലേക്ക് വരാം. സുഷുപ്തിയെ മറികടക്കാൻ പറ്റത്തില്ല, അവിടെ അവസാനിക്കുന്നു. അത് സർവവും അവസാനിക്കുന്നു, അവിടെ നിലനിൽക്കുന്നു, അവിടെയാണ് അവന്റെ യഥാർത്ഥ സ്വരൂപം നിലനിൽക്കുന്നത്. ആ സ്വരൂപത്തെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ആത്മചിന്തനവും മറ്റും ചെയ്യുന്നത്. യേശ സുപ്തേഷു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണ തദേവ ശുക്രം തദ്ബ്രഹ്മ തദേവാമൃതം ഉച്യത്തെ തസ്മിൻ ലോകാശ്രിതാ സർവേ തത് നാത്യേതി കശ്ചന ഏതദ്വൈ തത് അനേക താർക്കിക കുബുദ്ധി വിചലിത അന്ധകരണാന പ്രമാണ ഉപപന്നം അഭി ആത്മൈകത്വ വിജ്ഞാനം അസകൃത് ഉച്യമാനമഭി അനർജുബുദ്ധീനാം ബ്രാഹ്മണാന ചേതസി ന ആധീയത്തെ ഇനി തത്പ്രതിപാദനെ ആദരവതി പുനഃ പുനരാഹ ശ്രുതി. ഇവിടെ ശ്രുതി പുനഃ പുനഃ വീണ്ടും വീണ്ടും അവരെ പറയുന്നുണ്ട്. മുമ്പും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. വീണ്ടും വീണ്ടും അവരെ പറയും. ഓരോ തവണ പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ തത്വപ്രകാശനം വർദ്ധിച്ചു വരണം. അതാണ് ശ്രുതി ഉദ്ദേശിക്കുന്നത്. തത്വം കൂടുതൽ പ്രകാശിച്ചുകൊണ്ടിരിക്കും. അതാണ് ആദരവതി, വളരെ ആദരവോടുകൂടി. ആദരവ് ശ്രദ്ധ, വളരെ ശ്രദ്ധയോടുകൂടി താല്പര്യപൂർവം പുനഃ പുനഃ ശ്രുതി പറയുന്നു എന്നാണ്. എന്തുകൊണ്ട്? അനേക താർക്കിക കുബുദ്ധി വിചലിത അന്ധകരണാണ്. അനേക താർക്കിക കുബുദ്ധികൾ ഈ പരമാത്മ തത്വത്തെ ഒരിക്കലും ജീവൻ ധരിച്ച് ഇതിൽ നിന്ന് മുക്തനാഗ്രഹമെന്നാണ് മായ ആഗ്രഹിക്കുന്നത്. മായയുടെ ആഗ്രഹമാണ് അത്. ബുദ്ധിയിൽ പല വൈകൃതങ്ങളെ സൃഷ്ടിക്കുന്നതാണ് കുബുദ്ധി എന്ന് പറയുന്നത്. കുയുക്തികളെ, താർക്കിക കുയുക്തികൾ, പല യുക്തികൾ കൊണ്ട് പലതരത്തിൽ ആത്മാവിന്റെ സ്വരൂപത്തെ മറയ്ക്കുന്ന യുക്തികളെ സൃഷ്ടിക്കുന്നു. കുത്സിത ബുദ്ധികൾ, അങ്ങനെ മറച്ച കുത്സിത ബുദ്ധികൾ, താർക്കിക കുത്സിത ബുദ്ധികൾ, യുക്തിയിലൂടെ തർക്കത്തിലൂടെ ആത്മാവിനെ ഊഹാബോഹങ്ങളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ശ്രുതി അവർ സ്വീകരിക്കുന്നില്ല. ശ്രുതി വെളിപ്പെടുത്തുന്ന പരമാത്മതത്വത്തെ അവർ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടും വിചാലിത അന്ധക്കരണാണ്, അന്ധക്കരണം കലങ്ങിപ്പോയ ശരിയായ തത്വപ്രകാശന അന്ധക്കരണത്തിൽ വരാതെ അത് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു. പല യുക്തികളും പറഞ്ഞു മനുഷ്യന്റെ ബുദ്ധിയെ അതിൽ തെളിച്ചം ആത്മപ്രകാശം ഉണ്ടാക്കുന്നതിന് പകരം അതിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നാണ് താർക്കിക കുബുദ്ധികൾ. അവരുടെ വാദങ്ങൾക്ക് ഒരിക്കലും ചെവി കൊടുക്കാൻ പാടില്ല. ഒരു തത്വബോധനം ഉണ്ടാകുമ്പോൾ ആ തത്വബോധനം കൊണ്ട് നമ്മുടെ ഉള്ളിൽ തത്വപ്രകാശനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രമേ അത് സ്വീകരിക്കാവൂ. ഗ്രാഹ്യ ത്യാജ്യ വിവേചനം ശ്രോതാവിന് സാധനമുണ്ടായിരിക്കണം. ഇന്നത്തെ സ്വീകരിക്കാവൂ, ഇന്നെ സ്വീകരിക്കരുത്. ശ്രമിക്കേണ്ട ആവശ്യം കൂടി പിന്നീടാണ് സ്വീകരിക്കുന്നത്. അത്തരം പരീക്ഷണങ്ങൾക്ക് സമയമില്ല, പരീക്ഷണങ്ങൾക്ക് അവസരം കൊടുക്കാൻ പാടില്ല. ഒരിക്കലും സ്വന്തം ബുദ്ധിയെ സ്വന്തം മനസ്സിനെ പരീക്ഷിക്കാൻ പാടില്ല. പരീക്ഷ പരാജയപ്പെട്ടു കൊണ്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഗ്രഹിച്ചു പോകും. എവിടെയാണോ ആത്മതത്വത്തെ സ്പഷ്ടമായി യഥാർത്ഥമായി പ്രകാശിപ്പിക്കുന്നത് അവിടെ നിന്ന് മാത്രം അവനെ ഗ്രഹിക്കുക. അതുകൊണ്ട് ഭാഷ്യകാരൻ പറയുന്നു താർക്കിക കുബുദ്ധി വിചരിതാന്തക്കൻ. താർക്കിക കുബുദ്ധികൾ ഇളക്കി മറിക്കുന്ന മനസ്സ് ആയിരിക്കരുത് ഒരിക്കലും. കാരണം പ്രാചീനന്മാരും അർവാചീനന്മാരുമായ പല ആൾക്കാർ അവർക്ക് തന്നെ എന്താണ് ഈ ആത്മവസ്തു, എന്താണ് ശ്രുതിയിൽ പറയുന്നതെന്നും അവർക്ക് തന്നെ പിടിക്കും. എന്നാലും മറ്റുള്ളവരുടെ മനസ്സിൽ അസ്വസ്ഥമാകാൻ ഉള്ള വാസന അവരിൽ ശേഷിക്കും. അതുള്ള സാമർഥ്യവുമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ അന്ധക്കരണത്തെ മലിനമാണ് എങ്ങനെ ആത്മാവിനെ തെറ്റായ രീതിയിൽ ബോധിപ്പിക്കും. അതിനൊരിക്കലും വഴിപ്പെടരുത്. അങ്ങനെ വഴിപ്പെട്ടു പോയാൽ പ്രമാണോപപന്നം അധ്യാത്മികത്വ വിജ്ഞാനം. പ്രമാണോപപന്നം, പ്രമാണം കൊണ്ട് പ്രാപ്തമായത്, അനേക പ്രമാണങ്ങളിലൂടെ സിദ്ധമാകുന്നതാണ് ഈ ആത്മ ഏകത്വ വിജ്ഞാനം. അങ്ങനെ ബുദ്ധി കലങ്ങിപ്പോയി കഴിഞ്ഞാൽ, അതിൽ മാലിന്യം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രമാണഭമന്നമായിരിക്കുന്ന ആത്മീയത്വ വിജ്ഞാനം എന്ന് വെച്ചാൽ ശ്രുതി വ്യക്തമായും പ്രതിപാദിക്കുന്ന ഈ ആത്മീയത്വ വിജ്ഞാനം അസഹൃത് ഉച്ചമാനമൊബി പലതവണ പറഞ്ഞു കഴിഞ്ഞാലും ബുദ്ധി ദുഷിച്ചു പോയാൽ കലങ്ങിപ്പോയാൽ അനർജ ബുദ്ധി നാം ബ്രാഹ്മണാനാം ചേതസ്സിന് ആധീയതേ. അനർജ ബുദ്ധികളായ എർജ് ബുദ്ധികളല്ലാത്ത നേർബുദ്ധി അല്ലാത്ത ബ്രാഹ്മണരുടെ ചേതസ്സിൽ അന്ധക്കരണത്തിൽ നാധീയതേ ഇത് പ്രകാശിക്കുന്നില്ല എന്നാണ്. നേരത്തെ പറഞ്ഞത് ഉക്ത്വാ ശ്രുത്വാ ച മേധാവി, പറഞ്ഞും കേൾപ്പിച്ചും ഒൻ ഒരുവൻ ബ്രഹ്മലോകി മഹീയതേ, ഒരുവൻ സ്വരൂപ സാക്ഷാത്കാരത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാപിക്കാൻ ഒരാൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ഒരു ബ്രാഹ്മണനും അനർജ ബുദ്ധിയാണെങ്കിൽ ബുദ്ധി കലങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ താർക്കികന്മാരുടെ ഉപദേശം കേട്ട്, താർക്കികന്മാരെന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നവരുണ്ട് താർക്കികന്മാരെന്ന്. അതിനവർ യുക്തികളും പറയും. ഏകത്വ വിജ്ഞാനം ഉള്ളിൽ ഉണ്ടാകാതിരിക്കുന്ന യുക്തികളായിരിക്കും പറയുന്നത്. അതുകൊണ്ട് അനുജ ബുദ്ധിയായ ബ്രാഹ്മണന്മാർ, ബുദ്ധി കലങ്ങിപ്പോയ ബ്രാഹ്മണന്മാർ, അവരുടെ തേജസ് അന്ധക്കരണത്തിലിത് പതിയുന്നില്ല. ഇനി തത്പ്രതിപാദന ആദരവതി ശ്രുതി. നേരത്തെ പറഞ്ഞിരുന്നു ശ്രുതി എന്ന് പറയുന്നത് അനേക സഹസ്രം മാതാപിതാക്കളെക്കാളും ജീവന്റെ ക്ഷേമത്തിൽ താല്പര്യമുള്ളവളാണെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ ശ്രുതി ആ പ്രതിപാദന ആദരവതി വീണ്ടും ശ്രദ്ധ തുടങ്ങും. ഞങ്ങളുടെ ബുദ്ധി എത്ര കലങ്ങിയാലും ശരിയാണ് ബുദ്ധിയിൽ ഇതിനെ ബോധിപ്പിച്ച് കടങ്ങും എന്നുള്ള ആ ശ്രദ്ധയോടുകൂടി പുനഃപുനരാഹ വീണ്ടും വീണ്ടും ഈ കാര്യത്തിൽ തന്നെ പറയുന്നു. അവള് നമ്മുടെ ബുദ്ധിയിൽ നിന്ന് ഇത് ഗ്രഹിക്കുന്നില്ല എന്ന് കരുതി പ്രയാസപ്പെടേണ്ട കാര്യമില്ല. ഇത് ഗ്രഹിക്കുന്നതിന് വേണ്ടി വീണ്ടും വീണ്ടും ശ്രുതി താല്പര്യപൂർവ്വം ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിരന്തരമായ ഇതിന്റെ ആവർത്തനം കൊണ്ട് ഈ നേരത്തെ പറഞ്ഞ വിചലിത അന്ധകരണം ഏകാഗ്രമായി തീരുന്നു, പ്രസന്നമായി തീരുന്നു. അതാണ് ഇതിന്റെ ഒരു ഗുണം. ഒരാൾ ശ്രവണം ചെയ്യുന്നു, അയാൾക്ക് ഗ്രഹിക്കുന്നില്ല, അയാൾക്ക് ശരിയായിട്ടുള്ള ബോധം അല്ലെങ്കിൽ പ്രകാശം ഉണ്ടാകുന്നില്ല, ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്ന് കരുതി അയാൾ ഒരിക്കലും പിന്മാറാൻ പാടില്ല, നിരന്തരം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. എന്തുകൊണ്ട്? ശ്രുതി അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കലങ്ങിയ മനസ്സും തെളിഞ്ഞു വരണം. അപ്പൊ ശ്രവണം കൊണ്ട് ആത്മബോധം ഉണ്ടായില്ലെന്ന് വരാം, ഉണ്ടാകാതിരുന്നോട്ടെ, പക്ഷേ ഈ കലങ്ങിക്കിടക്കുന്ന മനസ്സ് തെളിഞ്ഞു വരും. അതാണ് എന്റെ പ്രയോജനം. നിരന്തരമായ ആവർത്തനം ഇതിന്റെ ശ്രവണം കൊണ്ടുള്ള പ്രയോജനം മനസ്സിന്റെ തെളിച്ചമാണ്. അത് സംഭവിക്കും. അതായത് ഒരുവനെ നിരന്തരമായ ശ്രവണം അവനെ ലക്ഷ്യത്തിൽ എത്തിച്ചില്ലെങ്കിലും ആ ലക്ഷ്യത്തിൽ എത്തുന്നതിനുള്ള യോഗ്യത അവന് നൽകുന്നു. അതാണ് ശ്രവണത്തിന്റെ അവാന്തര ഗുണം എന്ന് പറയുന്നത്. അതിന്റെ മുഖ്യ ഗുണം, മുഖ്യ പ്രയോജനം എന്ന് പറയുന്നത് ലക്ഷ്യത്തിലെത്തിക്കുക, ആരൂഢ പദവിയിലെത്തിക്കുക, അതാണ്. അപ്പോൾ ഒരു ആരുരുക്ഷു എന്ന് പറയുന്നു, ഒരുവൻ ഈ മാർഗത്തിൽ സഞ്ചരിച്ച് ആരൂഢ പദവിയിലെത്താൻ ആഗ്രഹിക്കുന്നു, ഇതിന്റെ പരമപദവിയിലെത്താൻ ആഗ്രഹിക്കുന്നു, പക്ഷെ അവൻ യോഗ്യനല്ല. നേരത്തെ പറഞ്ഞ സാധന പ്രതിഷ്ഠയെ സമ്പത്തി ഒന്നും കൈവന്നിട്ടില്ല. അങ്ങനെയുള്ള ഓരോ നീ ശ്രവണത്തിൽ പ്രവർത്തിക്കണമോ പലരും ചിന്തിക്കും താൻ യോഗ്യനാണ് എന്ന്. ശ്രുതി പറയുന്നത് അതാണെന്നാണ്. ശ്രവണത്തിന് എല്ലാവരും അധികാരികളാണ്, പക്ഷെ ഫലം ഉണ്ടാകുന്നില്ലല്ലോ. ഫലം ഉണ്ടാകും. ആരൂഢ പദവി എന്ന് പറയുന്ന ഫലം ഉണ്ടാകത്തില്ല, പക്ഷേ അവന് ആരോഹണം ചെയ്യുന്നതിനുള്ള സാമർത്ഥ്യം ഉണ്ടാകും. അവന് യോഗ്യതയുള്ള ഒരു അധികാരിയായി മാറുന്നു. അതാണ് നിരന്തര ശ്രവണത്തിന്റെ ഫലം എന്ന് പറയും. ആ യോഗ്യത പൂർണ്ണമാകുമ്പോൾ അവന് ഫലമുണ്ടാകും. യോഗ്യത പൂർണ്ണമാകാതെ ഫലത്തെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ആഗ്രഹിക്കുന്ന കാര്യം നടന്നു എന്ന് വരത്തില്ല, പക്ഷെ ആവശ്യമുള്ളതുകൊണ്ടോ അത് നടക്കും. തൽക്കാലം വേണ്ടത് അതുകൊണ്ട് വിചലിതമായ അന്ധകരണത്തെ ഏകാഗ്രമാക്കുന്നതിനും ശുദ്ധമാക്കുന്നതിനും ഉപകരിക്കും നിരന്തരമായിട്ടുള്ള ശ്രവണം. അത് ശുദ്ധമാകുന്നതിന്റെ അടയാളമാണ് ഉള്ളിൽ ഈ ആത്മതത്വത്തെക്കുറിച്ചുള്ള വ്യക്തത ഉള്ളിലുണ്ടാകും. ആ വ്യക്തത ഉള്ളിൽ ഒരുവനുണ്ടാകുന്ന ശാന്തി സമാധാനമൊക്കെ അതിന്റെ അടയാളമാണ്. ഏകാഗ്രതയോടുകൂടി, അല്ല ഏകാഗ്രതയില്ല, എങ്ങനെയാണോ ഗ്രഹിക്കുന്ന ആ രീതി. ഒരാൾ ഈ തത്വശ്രവണം നടത്തുന്നു എന്നിരിക്കട്ടെ, അങ്ങനെ തത്വം ശ്രവണം നടത്തുന്ന ഒരാളുടെ മനസ്സ് ആ ശ്രവണ വേളയിലെങ്കിലും ശാന്തമാവും. അതാണ് അതിന്റെ ഫലം. അത് നിരന്തരമായി ആവർത്തിക്കുമ്പോൾ ഇവിടെ പറയുന്ന ഈ വിചലിത അന്ധകരണം എന്നുള്ള അവസ്ഥ മാറുന്നു. അയാൾക്ക് ഈ തത്വഗ്രഹണ സാമർഥ്യം ആ ജീവന് കൂടുന്നു. കൂടുതൽ കൂടുതൽ അയാളുടെ ഉള്ളിൽ ഈ തത്വം പ്രകാശിക്കുന്നു. അതിനുവേണ്ടി ആദരവതി ശ്രുതി, ഇത് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നുള്ള താല്പര്യത്തോടുകൂടി ശ്രുതി പുനഃപുനരാ വീണ്ടും വീണ്ടും ഈ കാര്യത്തെ പറയുകയാണ് എന്നാണ്. അഗ്നിർ യഥൈകോ ഭുവനം പ്രവിഷ്ടോ രൂപം അരൂപം പ്രതിരൂപോ ബഭൂവ ഏകസ്തഥാ സർവഭൂതാന്തരാത്മാ അരൂപം അരൂപം പ്രതിരൂപോ ബഹിശ്ച. അഗ്നിർ യഥാ ഏകൈവ പ്രകാശാത്മാ സൻ ഭുവനം ഭവന്തി അസ്മിൻ ഭൂതാനീതി ഭുവനം അയം ലോക തം ഇമം പ്രവിഷ്ട അനുപ്രവിഷ്ട രൂപം അരൂപം പ്രതി ദർവാദി ദാസ്യഭേദം പ്രതി ഇത്യർത്ഥ. പ്രതിരൂപ തത്ര തത്ര പ്രതിരൂപവാൻ ദാഹ്യഭേദേന ബഹുവിധോ ബഭൂവ യഥാ അഗ്നി എപ്രകാരമാണോ അഗ്നി ഏക ഏവ അഗ്നി ഒന്നാണ് ഏകമാണ് അഗ്നി അതെന്ത് ചെയ്യുന്നു പ്രകാശാത്മാ സൻ അത് പ്രകാശാത്മാവാണ് പ്രകാശ സ്വരൂപത്തോടുകൂടിയവനാണ് അഗ്നിയുടെ സ്വഭാവം തന്നെ പ്രകാശിക്കുന്നതാണ് അഗ്നിയെ കാണുന്നവന് അത് പ്രകാശിക്കുന്നു അങ്ങനെ പ്രകാശിക്കുന്ന അഗ്നി ഭുവനം അതിനെ വ്യാഖ്യാനിക്കുകയാണ് ഭവന്തി അസ്മിൻ ഭൂതാനി ഇതി ഭുവനം അസ്മിൻ ഇവിടെ ഭൂതാനി പ്രാണികൾ ഭവന്തി ഉണ്ടാവുന്നു ജനിക്കുന്നു അതുകൊണ്ട് തന്നെ ഭുവനം എന്ന് പറയുന്നു ഭൂ ലോക ഈ ലോകം ഈ ലോകത്തിലേക്ക് അഗ്നി പ്രവേശിച്ചിട്ട് അയം ലോക ഈ ലോകം തന്നെ ഭുവനം നിമം പ്രവിഷ്ട അഗ്നി ഇതിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അനുപ്രവിഷ്ട സൃഷ്ടിയിൽ ഇത് അനുപ്രവേശം ചെയ്തു ഭുവനത്തെ സൃഷ്ടിച്ചു അതിലേക്ക് ഈശ്വരൻ അഗ്നിയെ കടത്തിവിട്ടു അവൻ ഇതിലേക്ക് കടന്നു വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു രൂപം രൂപം പ്രതി ദാരു ആദി ദാഹ്യഭേദം ദാർവാദി ദാരു വിറക് വിറകിലും മറ്റുമാണ് അഗ്നി ജ്വലിക്കുന്നത് അതാണ് ദാഹ്യം ദഹിക്കത്തക്കത് ദഹിക്കത്തക്ക വിറക് പോലെയുള്ള വസ്തുക്കളിൽ ദാഹ്യഭേദം പ്രതി ഓരോന്നിലേക്കും അത് കടന്നിട്ട് പ്രതിരൂപ സദൃശനായിത്തീരുന്നു തത്ര തത്ര പ്രതിരൂപവാൻ ഓരോ തടിക്കഷണത്തിനും അതിന് സദൃശനായിത്തീരുന്നു നീണ്ട വിറകാണെങ്കിൽ അതിന് നീണ്ടിരിക്കും ഉരുണ്ട വിറകാണെങ്കിൽ അതിന് ഉരുണ്ടിരിക്കും പരന്ന വിറകാണെങ്കിൽ അതിന് പരന്നിരിക്കും അതാണ് പ്രതിരൂപം വിറകിന് സദൃശരൂപത്തോടുകൂടിയവനായിത്തീരുന്നു അഗ്നി ബഹുവിധ അഗ്നി പല രൂപത്തിലായിത്തീരുന്നു പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് ഈശ്വരൻ ജീവഭാവത്തിൽ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്ന് ഓരോ ശരീരഭേദമനുസരിച്ച് പശു പക്ഷി മനുഷ്യ ശരീരഭേദമനുസരിച്ച് അതാത് രൂപത്തിൽ ഇവിടെ കാണപ്പെടുന്നു ജീവഭാവത്തിൽ ഇവിടെ കാണപ്പെടുന്നു എന്നാണ് ഈ പറയുന്നതിന്റെ താല്പര്യം ഒന്ന് തന്നെയാണ് പലതായി കാണപ്പെടുന്നത് വിറകിനനുസരിച്ച് തീ മാറുന്നത് പോലെ ഏക ഏവ തഥാ സർവഭൂതാന്തരാത്മാ സർവഭൂതാന്തരാത്മാവായിരിക്കുന്ന സർവവിറകുകളിലും ഒരേ അഗ്നി തന്നെ സർവവിറകിനും അവിടെ അന്തരാത്മാവായിരിക്കുന്നു അഗ്നി രൂപത്തിലിരിക്കുന്ന ഒരു വസ്തുവാണ് അതുപോലെ സർവപ്രാണികളിലും ഭൂതം പ്രാണി സർവപ്രാണികളെയും അന്തരാത്മാവായിരിക്കുന്ന സർവേഷാം ഭൂതാനാം ആഭ്യന്തരം സർവഭൂതങ്ങളുടെയും ആഭ്യന്തരം ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാ സർവപ്രാണികളെയും ബാഹ്യമായി നമ്മൾ കാണുന്ന വസ്തുവിന്റെ ശരീരം അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഇന്ദ്രിയങ്ങൾ പ്രാണൻ മനസ്സ് ബുദ്ധി അജ്ഞാനം ഇതിന്റെ എല്ലാം ഉള്ളിൽ അതാണ് ആഭ്യന്തര ആത്മാ അതിസൂക്ഷ്മത്വ അത്യധികം സൂക്ഷ്മമാണ് ദർവാദിഷു ഇവ വിറകിലും മറ്റും അഗ്നി എന്നതുപോലെ സർവദേഹം പ്രതിപ്രവിഷ്ടത്വ ഓരോ ദേഹത്തിനും അവൻ പ്രവേശിച്ചിരിക്കുകയാണ് ഓരോ ശരീരത്തിനും അവൻ പ്രവേശിച്ചിരിക്കുകയാണ് പ്രവേശിച്ച എന്ത് ചെയ്തു പ്രതിരൂപോ ബഹുവ ആ ശരീരത്തിന് സദൃശനായി തീർന്നു മനുഷ്യ ശരീരത്തിന് സദൃശനായി വിവേകമുള്ള ജീവനായി മൃഗശരീരത്തിൽ അവിടെ സദൃശനായി ശരീരത്തിനനുസരിച്ച് അവിടെ വിവേകശൂന്യനായി ബഭൂവ ബഹിഷ്ട സ്വീന അപകൃതേന രൂപേന ആകാശവും അങ്ങനെ പ്രവേശിച്ചിരിക്കെ തന്നെ തന്റെ അവികൃതമായ രൂപത്തിൽ തന്റെ ഏകമായ രൂപത്തിൽ അവൻ സ്ഥിതി ചെയ്യുന്നുണ്ട് അതാണ് ബഹിഷ്ട ഇവൻ ഇതിന്റെ എല്ലാം ഉള്ളിലുമാണ് ഇവർ പുറത്തുമാണ് ഇവന്റെ ഉള്ളിലാണ് എന്ന് പറയുമ്പോൾ ഈ ഉപാധികൾക്കെല്ലാം വശമതനായി ജീവഭാവത്തിലിരിക്കുന്നു ബഹിഷ്ട എന്ന് പറയുമ്പോൾ അവൻ ഇതിലൊന്നിനും കടക്കാതെ പൂർണ്ണ മുക്തനായും സ്ഥിതി ചെയ്യുന്നു അതാണ് അവികൃതേന്റെ രൂപേണ യാതൊരു വികാരവും സംഭവിക്കാതെ ഒരേ സമയം ഈ അവൻ ജീവഭാവത്തിൽ ബദ്ധനായും അതേസമയം തന്നെ അവൻ ഈശ്വരഭാവത്തിൽ മുക്തനായും ആകാശം ആകാശത്തെ പോലെ അത് സർവവ്യാപിയായി നിൽക്കുന്ന സമയം തന്നെ കുടത്തിനും കടത്തിന്റെയും എല്ലാ ഉള്ളിലും പെട്ടിരിക്കും. അതുപോലെ തന്നെ ഈ പരമാത്മാവിന് സംഭവിച്ചിരിക്കും. അത് ബന്ധനസ്ഥനായി മോക്ഷത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഈ ബന്ധനത്തിനും മോക്ഷത്തിനും അതീതനായി സ്വരൂപസ്ഥിതിയിലും നിൽക്കുന്നു. ഈ രണ്ടും ഒന്നിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ബഹിഷ്ഠ, പുറമേയുമാണ്. ത്രിപാദസ്യാമൃതം ദിവി എന്ന് പറയും. ഈ പ്രപഞ്ചരൂപത്തിൽ പരിണമിച്ചിരിക്കുന്ന ആ പരമാത്മ വസ്തു തന്നെ ഈ പ്രപഞ്ചാതീതനായി സദാസ്ഥിതിയും ഈ ബന്ധമോക്ഷങ്ങളും ഈ സംസാരവും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമാത്മാവ് തന്നെ സംസാരാതീതനായും സ്ഥിതി ചെയ്യുന്നു. അക്കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ബഹിഷ്ഠ എന്നുള്ള പദം പ്രത്യേകം ഉപയോഗിച്ചത്. ഈ രണ്ട് ഓരോന്ന് പറയുന്നത് തൻ ബന്ധനത്തിലാണ്, തനിക്ക് ഈ ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം, അതാണ് തന്റെ ജീവിത ലക്ഷ്യം എന്നെല്ലാം കരുതി അതിനുവേണ്ടി പരിശ്രമിക്കുന്നവൻ, ബന്ധനത്തെക്കുറിച്ച് ബോധവാനായിരിക്കുന്നവൻ. അതേസമയം ബോധനായിരിക്കേണ്ട മറ്റൊരു കാര്യം അത് ശ്രീബോധിപ്പിക്കുകയാണ്, തനിക്ക് ബന്ധനം സംഭവിച്ചിട്ടില്ല, തനിക്ക് മോക്ഷത്തിന്റെ ആവശ്യമില്ല, വാസ്തവത്തിൽ താൻ നിത്യ സ്വതന്ത്രനാണ്, സ്വരൂപസ്ഥിതനാണ് എന്നുള്ള കാര്യവും അതേസമയം ആണ് ഭാഷകാരൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. തത്വബോധത്തോട് പ്രാഗത്യേകത്വ വിജ്ഞാനാണ് ഭാഷഭാഗത്ത് പറഞ്ഞു. ഏകത്വ വിജ്ഞാനത്തിന്റെ സാക്ഷാത്കാരത്തിന് മുമ്പും ആ ഏകത്വ സ്വരൂപത്തെ വിസ്മരിക്കരുത്, വാസ്തവത്തെ സത്യത്തെ വിസ്മരിക്കരുത്, വിസ്മരിക്കാതെ വേണം പ്രവർത്തനങ്ങൾ എന്നാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ ചെന്ന് കൂടിച്ചേരുന്ന ഒരു ഭാഗമുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ചിന്തയും പ്രവർത്തനങ്ങളും എല്ലാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെ സ്വരൂപ ബോധം, സ്വരൂപ വിസ്മരണം സംഭവിക്കാതിരിക്കുക എന്നുള്ള പ്രക്രിയയും ജീവനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവ രണ്ടും ഒന്നായി തീരുന്നതാണ്. ഒരിടത്ത് ഇത് രണ്ടും കൂടിച്ചേരുന്നതിനെയാണ് മോക്ഷം എന്ന് പറയുന്നത്. രണ്ടും ഒരിടത്ത് എത്തിച്ചേരുന്നു, രണ്ടും ഒരേ തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവന് സത്യബോധം എന്ന് പറയുന്നു. ഒന്നിനെ വിസ്മരിച്ചു കഴിഞ്ഞാൽ അവന് മുക്തനാകാൻ കഴിയത്തില്ല. തന്റെ സ്വരൂപത്തെ വിസ്മരിച്ചിട്ട് പല ഭാഗത്തും ഭാഷകാലം പറയും. അജ്ഞനായി മോക്ഷത്തിന് വേണ്ടി ഒരാൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ ആൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയത്തില്ല എന്നർത്ഥം. പക്ഷേ തന്റെ സ്വരൂപത്തെ മനസ്സിലാക്കി അയാൾ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അന്ധനായി തന്നെ ഇരിക്കും അന്ധൻ, അവൻ പ്രകാശത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്നാലും നരകത്തില്ല, മോക്ഷം അവന് കരകതമാകുന്നില്ല എന്ന്. ഇത് രണ്ട് സംഭവിക്കും. സ്വരൂപസ്ഥിതിയെ വിസ്മരിക്കരുത്, മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം അതിന് പിന്മാറാനും പാടില്ല. ഇത് രണ്ടും ഒന്നിക്കുന്നു. ഒരു സ്ഥാനത്ത് അവൻ മുക്തനായിത്തീരുന്നു എന്നാണ്. അവിടെ ഈ രണ്ടും ആവശ്യം ഉണ്ടാകുന്നത് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടും കാണിക്കുന്നത്. ഒരിടത്ത് പറയുന്നു രൂപം അരൂപം പ്രതിരൂപവും ഭൂവ, ഈ കാണുന്ന സർവത്തിനും അനുസരിച്ച് അവനും മാറുന്നു. ഒരിടത്ത് പറയുന്നു ബഹിഷ്ഠ, അവനിതിലൊന്നിനും പെടാതെ ഒന്നും സംഭവിക്കാത്തവനായി നിൽക്കുന്നു. ഈ രണ്ട് തരത്തിലുള്ള ചിന്താഗതികളെയും യോജിപ്പിച്ച് ഒരിടത്തെത്തിക്കും. അവന് തത്വബോധം ശരിയായിട്ടുള്ള അതാണ് ഈ മന്ത്രത്തിനും പറയുന്നത്. യഥാ അഗ്നി അഗ്നി ഏക യഥാ ഏക അഗ്നി ഭുവനം പ്രവിഷ്ട രൂപം രൂപം പ്രതിരൂപ ബഭൂവ തഥാ ഏക സർവഭൂതാന്തരാത്മാ രൂപം രൂപം പ്രതിരൂപ ബഹിഹി ച അഗ്നിർ യഥൈകോ ഭുവനം പ്രവിഷ്ടോ അരൂപം അരൂപം പ്രതിരൂപോ ബഭൂവ ഏകസ്തഥാ സർവഭൂതാന്തരാത്മാ അരൂപം അരൂപം പ്രതിരൂപോ ബഹിഷ്ഠ. ശരിയായ രീതിയിൽ മന്ത്രങ്ങൾ പാരായണം ചെയ്യുമ്പോൾ, അതായത് ഈ മന്ത്രങ്ങളുടെ താൽപ്പര്യത്തെ ഗ്രഹിച്ച് മന്ത്രം പാരായണം ചെയ്യുമ്പോൾ മനസ്സ് ഈ മന്ത്രങ്ങളുടെ മന്ത്രം നിന്ന് ശബ്ദാത്മകമാണ്, ശബ്ദാത്മകമായിരിക്കുന്ന ആ മന്ത്രത്തിൽ നിന്നും വിട്ട് അതിന്റെ അർത്ഥത്തിലെത്തണം മനസ്സ്. ശബ്ദവും അർത്ഥവും തമ്മിലുള്ള ഒരു ചെറിയൊരു അതിർവരമ്പ്, വളരെ ദുർബലമായ ഒരു അതിർവരമ്പ്, അതിനെയാണ് നമ്മൾ അജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കടന്ന് മനസ്സ് അർത്ഥത്തിലെത്തിച്ചേരും. അതാണ് ശരിയായിട്ടുള്ള പാരായണം എന്ന് പറയുന്നത് സംഭവിക്കുന്നപ്പോഴാണ്. പുരം ഏകാദശദ്വാരം അജസ്യാവക്രചേതസഃ അനുഷ്ഠായന ശോചതി വിമുക്തശ്ച വിമുച്യതെ ഉന്നയതി അപാനം പ്രത്യദസ്യതി മധ്യേ വാമനം ആസീനം മർത്യോ ജീവതി കശ്ചന ഇതരേണ തു ജീവന്തി യസ്മിൻ ഏതാവുപാശ്രിതൌ ഹന്തത്ത ഇദം പ്രവക്ഷ്യാമി ഗുഹ്യം ബ്രഹ്മസനാതനം യഥാ ച മരണം പ്രാപ്യ ആത്മാ ഭവതി ഗൗതമ യോനി അന്യേ പ്രപദ്യന്തേ ശരീരത്വായ ദേഹിനഃ താണും അന്യേനു സംയന്തി യഥാ കർമ്മയഥാ ശ്രുതം യയേഷ സുപ്തേഷു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമിമാണഃ തദേവ ശുക്രം തദ്ബ്രഹ്മ തദേവാമൃതമുച്യതേ തസ്മിൻ ലോകാശ്രിതാ സർവേ തദു നാത്യേതി കശ്ചന ഏതദ്വൈ തത് അഗ്നർ യഥൈകോ ഭുവനം പ്രവിഷ്ടോ രൂപം രൂപം പ്രതിരൂപോ ബഭൂവ ഏകസ്തഥാ സർവഭൂതാന്തരാത്മാ അരൂപം അരൂപം പ്രതിരൂപോ ബഹിഷ്ഠ ശാന്തി 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 ഓം ശ്രീ ഗുരുഭ്യോ നമഃ.